السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. بهمن رأي شهر درنغلي رسول الله صلى الله عليه وسلم അവിടുത്തെ ചരിത്രമാണ് ഈ ദർസുകളിൽ നാം പഠിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിൽ കഴിച്ചുകൂട്ടിയ കാലഘട്ടം, അതിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ, ഹിജ്റ വർഷം 5 സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദർസിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. ഹിജ്റ 5 തന്നെ ഷഅബാൻ മാസത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവമാണ് ഗസ്വത്തു ബനിൽ മുസ്തലിഖ് എന്ന സംഭവം. ഗസ്വത്തു ബനിൽ മുസ്തലിഖ്, ഈ യുദ്ധം ഗസ്വത്തു അൽ മുറൈസിഅ എന്ന പേരിലും അറിയപ്പെട്ടിട്ടുണ്ട്. ഗസ്വത്തു അൽ മുറൈസിഅ എന്ന പേരിലും ഈ യുദ്ധം അറിയപ്പെട്ടിട്ടുണ്ട്. ഹിജ്റ 5 വർഷത്തിലാണിത് സംഭവിക്കുന്നത്. ഈ യുദ്ധത്തിന് കാരണമാകുന്നത് ബനുൽ മുസ്തലിഖ് ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ യുദ്ധത്തിന് കോപ്പുകൂട്ടുന്ന വിവരം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. മദീനയെയും അതോടൊപ്പം തന്നെ മറ്റ് അറബികളെയും യുദ്ധം ചെയ്ത് കീഴടക്കാനുള്ള തയ്യാറെടുപ്പ് ബനുൽ മുസ്തലിഖ് ഗോത്രക്കാർ ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചു. ബനുൽ മുസ്തലിഖ് ഗോത്രക്കാരുടെ നേതാവ് അബൂ ദിറാർ, അവരുടെ നേതാവ് അൽഹാരിസുബ്നു അബി ദിറാർ എന്ന വ്യക്തിയാണ്. അൽഹാരിസുബ്നു അബി ദിറാർ എന്ന വ്യക്തിയാണ്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഒരുക്കങ്ങളെക്കുറിച്ച് അറിയുന്നതിനു വേണ്ടി സഹാബിയായ ബുറൈദത്ത് ഇബ്നുൽ ഹുസൈബിനെ അവരുടെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ ചെല്ലുകയും അൽഹാരിസുബ്നു അബി ദിറാർ ബനുൽ മുസ്തലിഖുകാരുടെ നേതാവിനെ കണ്ടുമുട്ടുകയും ചെയ്തു. അദ്ദേഹം ഹാരിസിനോട് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് അവർ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നുണ്ട് എന്ന വിവരം മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനത് ഉറപ്പായി. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ വിവരം അറിയിക്കുന്നതിന് വേണ്ടി തിരിച്ചു വന്നു. ഹാരിസിനോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അറബികൾക്കെതിരെ യുദ്ധത്തിന് തയ്യാറായിട്ടുണ്ട് എന്ന വിവരം കേട്ടുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വലിയ ഒരു കൂട്ടം ആളുകളുമായി ഞങ്ങൾ തിരിച്ചു വരും. ബനുൽ മുസ്തലിഖുകാർക്കെതിരെ യുദ്ധം ചെയ്യാനാണ് വരിക എന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഹാരിസ് ധരിച്ചത് ബുറൈദ ഉദ്ദേശിക്കുന്നത് ആ ഹാരിസിനെ സഹായിക്കാൻ വേണ്ടി അവർ വരുമെന്നാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ അടുക്കലേക്ക് വലിയ ഒരു സംഘം ആളുകളുമായി ഞങ്ങൾ വരും, ഞാൻ എൻ്റെ നാട്ടുകാരെയും കൂട്ടി തിരിച്ചു വരാം, അങ്ങനെ നമുക്ക് ഒരുമിച്ച് യുദ്ധത്തിന് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മദീനയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്കിടയിൽ വിളംബരം പുറപ്പെടുവിക്കുകയും ഏതാണ്ട് 700 വരുന്ന സൈന്യവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനുൽ മുസ്തലിഖിന്റെ നാട്ടിലേക്ക് പുറപ്പെട്ടു. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ 30 കുതിരപ്പടയാളികളുണ്ട്. ബനുൽ മുസ്തലിഖ് യുദ്ധത്തിൽ മുൻപെങ്ങുമില്ലാത്ത വിധം മുനാഫിഖുകൾ റസൂലുള്ളയോടൊപ്പം യുദ്ധത്തിന് ചേർന്നിരുന്നു. മുൻപെങ്ങുമില്ലാത്തതുപോലെ ധാരാളക്കണക്കിന് മുനാഫിഖുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സൈന്യത്തിൽ അവിടുത്തോടൊപ്പം വന്നിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. തൊട്ടു മുൻപുള്ള ചില യുദ്ധങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് ലഭിച്ച വിജയങ്ങൾ അത് ഇനിയും ആവർത്തിക്കും, അതിലൂടെ ഭൗതികമായ സമ്പാദ്യം നേടിയെടുക്കാമെന്ന പ്രതീക്ഷയിൽ ഒപ്പം കൂടിയ ആളുകളുണ്ട്. മുസ്ലിമീങ്ങൾക്കിടയിൽ തക്കം കിട്ടിയാൽ പ്രശ്നമുണ്ടാക്കാം എന്ന ഉദ്ദേശത്തിൽ ആ സൈന്യത്തിൽ ചേർന്ന ആളുകളുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൈന്യവുമായി പുറപ്പെട്ടു. അവിടുത്തെ സൈന്യത്തിൽ മുനാഫിഖുകളുണ്ട്, അവരുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലുമുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനുൽ മുസ്തലിഖിലേക്ക് എത്തുന്നതിനു മുൻപ് അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാൾ റസൂലുള്ളയെയും സൈന്യത്തെയും വഴിക്ക് വെച്ച് കണ്ടുമുട്ടി. അയാൾ മുസ്ലിമീങ്ങളുടെ വിവരമറിയാൻ വേണ്ടി ബനുൽ മുസ്തലിഖുകാർ പറഞ്ഞയച്ച നിരീക്ഷകനായിരുന്നു. അങ്ങനെ ആ മനുഷ്യൻ റസൂലുള്ളയെ കണ്ടുമുട്ടിയപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുമായി സംസാരിച്ചു. അയാളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, അയാൾ ഇസ്ലാം സ്വീകരിച്ചില്ല. അങ്ങനെ റസൂലുള്ളയുടെ കൽപ്പന പ്രകാരം അയാൾ വധിക്കപ്പെട്ടു, അയാളെ കൊന്നുകളഞ്ഞു. കാരണം അയാൾ തിരിച്ചുപോയി കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ സൈന്യത്തെക്കുറിച്ചുള്ള വിവരം അവിടെ എത്തും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം അയാൾ വധിക്കപ്പെട്ടു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറൈസിയയിലേക്ക്, മുറൈസിയ എന്നാൽ അവരുടെ സ്ഥലമാണ്, അതുകൊണ്ടാണ് അതിന് ഗസ്വത്തുൽ മുറൈസിയ എന്ന് പേര് വന്നത്. അവിടെ എത്തിച്ചേരുകയും ആ നാട്ടുകാർ പ്രതീക്ഷിച്ചിരിക്കാത്ത സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നും സൈന്യവും അവരെ ആക്രമിക്കുകയും ചെയ്തു. അങ്ങനെ ആ യുദ്ധത്തിൽ അനേകം പേർ തടവുകാരായി പിടിക്കപ്പെട്ടു. ഏതാണ്ട് 200 വരുന്ന കുടുംബങ്ങൾ തടവുകാരായി പിടിക്കപ്പെട്ടു. ആ തടവുകാരുടെ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുറൈദത്ത് ഇബ്നുൽ ഹുസൈബിനെ ഏൽപ്പിച്ചു. അതോടൊപ്പം അവരുടെ സ്വത്തായി അവർ കയ്യിൽ കരുതിയിരുന്ന ധാരാളം കന്നുകാലികളും ഗനീമത്തായി ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ആ യുദ്ധത്തിൽ വലിയ ഗനീമത്ത് അവർ നേടിയെടുക്കുകയുണ്ടായി. യുദ്ധാർജിത സ്വത്തായി വലിയ സമ്പാദ്യം അവരുടെ കൈകളിലേക്ക് വരികയുണ്ടായി. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് ലഭിച്ച തടവുകാരിൽ ഒരാളായിരുന്നു ജുവൈരിയ ബിൻ തൽ ഹാരിസ് ബിൻ അബി ദിറാർ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബനുൽ മുസ്തലിഖുകാരുടെ നേതാവാണ് അൽ ഹാരിസ് ഇബ്നു അബി ദിറാർ. അദ്ദേഹത്തിൻ്റെ മകൾ ജുവൈരിയ ബിൻത് ഹാരിസ്, അവർ ആ കൂട്ടത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ട സ്ത്രീകളിൽ ഒരാളാണ്. അവരതിനു മുൻപ് അവരുടെ കുടുംബക്കാരനായിരുന്ന മുസാഫിർ ഇബ്നു സഫ്വാൻ എന്ന വ്യക്തിയെയായിരുന്നു കല്യാണം കഴിച്ചിരുന്നത്. അവർ വിവാഹിതയായിരുന്നു. മുസാഫിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യം നടത്തിയ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയാണ്. ജുവൈരിയയുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. അങ്ങനെ തടവുകാരെ വീതം വച്ചപ്പോൾ ആ വീതം വെക്കലിൽ ജുവൈരിയ ബിൻതുൽ ഹാരിസ് അവരെത്തിപ്പെട്ടത് സാബിത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ്. ജുവൈരിയ ബനുൽ മുസ്തലിഖുകാരുടെ നേതാവിൻ്റെ മകളാണ്. നാട്ടിൽ വലിയ സ്ഥാനമുള്ള സ്ത്രീയാണ്. 20 വയസ്സാണ് അവരുടെ അന്നത്തെ പ്രായം. അങ്ങനെ അവർ സയ്ദ് ഇബ്നു സാബിത്തിന്റെ അടിമയായി ഈ യുദ്ധത്തിലൂടെ സയ്ദ് ഇബ്നു സാബിത്തിന്റെ കീഴിൽ വന്നു. അപ്പോൾ ജുവൈരിയ അവർ സയ്ദിനോട് മുഖാത്തബത്തിന് ആവശ്യപ്പെട്ടു. മുഖാത്തബ എന്ന് പറഞ്ഞാൽ ഒരു അടിമ തന്റെ ഉടമസ്ഥനുമായി ചെയ്യുന്ന കരാറാണ്. ആ കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇത്ര കാലയളവിനുള്ളിൽ ഇത്ര സമ്പാദ്യം ഞാൻ പകരമായി നൽകും, അത് നൽകിക്കഴിഞ്ഞാൽ എന്നെ മോചിതയാക്കണം എന്ന കരാറാണ് മുഖാത്തബ. അങ്ങനെ ജുവൈരിയ അവർ സയ്ദ് ഇബ്നു സാബിത്തുമായി കരാറിൽ ഏർപ്പെടാൻ ശ്രമിച്ചു. ആ കരാറിന്റെ വിഷയത്തിൽ സഹായം തേടിക്കൊണ്ട് അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, ഫവല്ലാഹി മാ ഹുവ ഇല്ലാ അൻ റഅയ്തുഹ അലാ ബാബിൽ ഹുജ്റതി ഫകരഹ്തുഹ. ജുവൈരിയ അവൾ റസൂലുള്ളയുടെ വീട്ടിലേക്ക് അനുമതി ചോദിച്ച് ഞാൻ റസൂലുള്ളയുടെ ഒപ്പമുണ്ട്, അവിടുത്തെ മുറിയിലേക്ക്, വീട്ടിലേക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മദീനയിലെ വീടല്ല, മറിച്ച് വീട്ടിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂമിലേക്ക് അവർ കയറി വരുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അവർ എത്രമാത്രം ഭംഗിയുള്ളവരാണ് എന്ന് മനസ്സിലായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജുവൈരിയ വരികയും അവർ പറയുകയും ചെയ്തു, യാ റസൂലല്ലാഹ്, انا جويريه بنت الحارث بن ابي ضرار سيد قومه. ഈ നാട്ടിലെ നേതാവായ ഹാരിസ് ഇബ്നു അബി ദിറാറിന്റെ മകളാണ് ഞാൻ, ജുവൈരിയയാണ്. وقد اصابني من البلاء ما لم يخفى عنك. റസൂലേ, അങ്ങേക്ക് അവ്യക്തമല്ലാത്ത രൂപത്തിൽ എനിക്കിതാ വലിയ പ്രയാസമാണ് ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് ജുവൈരിയ മുസ്ലിം ആയിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ സാബിത് ഇബ്നു ഖൈസിന്റെ കീഴിൽ അടിമയാണ്. ഞാൻ അവരോട് മുഖാത്തബത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയാണ്. ആ വിഷയത്തിൽ എന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവിന്റെ റസൂലെ ഞാൻ അങ്ങയുടെ അടുക്കൽ വന്നിരിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചു, ഫഹല്ലകി ഫീ ഖൈരിൻ മിൻ ദാലിക്, അങ്ങനെയാണെങ്കിൽ നിനക്ക് അതിനേക്കാൾ നല്ല ഒരു കാര്യം ഞാൻ തിരിച്ചു ചെയ്തു തരട്ടെയോ? അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് റസൂലെ അങ്ങ് ഉദ്ദേശിക്കുന്നത്? വമാ ഹുവ യാ റസൂലല്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ദി കിതാബതകി, നിന്റെ ഈ മുഖാത്തബ അതിൽ നീ കൊടുത്തു തീർക്കേണ്ട കടം ഞാൻ കൊടുത്തു തീർക്കാം, നിന്നെ ഞാൻ സ്വതന്ത്രയാക്കാം. വഅതസവ്വജുകി, നിന്നെ ഞാൻ കല്യാണം കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അത് എനിക്ക് സമ്മതമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജുവൈരിയയെ മോചിപ്പിക്കുകയും അവരെ കല്യാണം കഴിക്കുകയും ചെയ്തു. നേരത്തെ നാം പറഞ്ഞതുപോലെ ജുവൈരിയ ബനുൽ മുസ്തലിഖുകാരുടെ നേതാവിന്റെ മകളാണ്. ബനുൽ മുസ്തലിഖുകാർക്ക് ഹാരിസിനോട്, ഹാരിസ് ഇബ്നു അബീ ദിറാറിനോട് കുടുംബ ബന്ധങ്ങളുണ്ട്. റസൂലുള്ള ജുവൈരിയെ കല്യാണം കഴിച്ചു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ സഹാബികൾ പറഞ്ഞു, അസ്ഹാറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ കീഴിൽ വന്നിരിക്കുന്ന ഈ തടവുകാർ അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബക്കാരാണ്. ജുവൈരിയെ കല്യാണം കഴിച്ചതോടുകൂടി ഇവരൊക്കെ റസൂലുള്ളയുടെ കുടുംബക്കാരായി. സഹാബികളിൽ വലിയൊരു വിഭാഗം ആളുകൾ അവരുടെ കീഴിലുണ്ടായിരുന്ന തടവുകാരെ മുഴുവൻ മോചിപ്പിച്ചു. ഏതാണ്ട് 200 കുടുംബങ്ങളെയാണ് അന്ന് തടവിലാക്കിയത്. 100 കുടുംബങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം കാരണത്താൽ മോചിതരാക്കപ്പെട്ടവരാണ്. 100 കുടുംബങ്ങൾ. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുമായിരുന്നു, ഫലഖദ് ഉഅതിഖ ബിതസ്വീജിഹി ഇയാഹ മിഅതു അഹ്ലി ബൈതിൻ മിൻ ബനിൽ മുസ്തലിഖ്, ബനുൽ മുസ്തലിഖിൽ നിന്ന് 100 കുടുംബങ്ങൾ ജുവൈരിയയുടെ കല്യാണം കാരണത്താൽ മോചിതരായിട്ടുണ്ട്. فما اعلم امراه كانت اعظم بركه على قومها منها, തന്റെ നാട്ടുകാർക്ക് ഇത്രയധികം ഉപകാരമുണ്ടായ, അനുഗ്രഹം കൊണ്ടുവന്ന മറ്റൊരു സ്ത്രീയെ എനിക്കറിയുകയില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ജുവൈരിയയെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ജുവൈരിയത്തു ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ, അവർ നമ്മുടെ ഉമ്മയാണ്, റസൂലുള്ളയുടെ ഭാര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബിന് ശേഷം വിവാഹം കഴിച്ച ഭാര്യയാണ് ജുവൈരിയ ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ വർദാഹ. ജുവൈരിയ റളിയല്ലാഹു അൻഹ അവരുടെ പ്രത്യേകതകളിൽ പറയപ്പെട്ട ഒരു കാര്യം, ധാരാളമായി സിഖർ ചൊല്ലുന്ന സ്ത്രീയായിരുന്നു അവർ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നിസ്കരിച്ചതിന് ശേഷം ജുവൈരിയയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. റസൂലുള്ള പുറത്തു പോകുന്ന സന്ദർഭത്തിൽ ജുവൈരിയ അവരുടെ വീട്ടിൽ നിസ്കരിക്കാനുള്ള സ്ഥലത്ത് സിക്കർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബുഹാ നിസ്കാരത്തിന്റെ സമയമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിച്ചു വന്നു. ഏതാണ്ട് ദുഹറിന് തൊട്ടു മുൻപുള്ള സമയം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുവൈരിയയുടെ അടുക്കലേക്ക് തിരിച്ചു വന്നു. അപ്പോഴും അവരവിടെ തന്നെ ഇരുന്ന് ദിക്കർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്ര സമയമാണ് അവർ ദിക്കർ ചൊല്ലിയിട്ടുണ്ടായിരിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിച്ചു, മാ സിൽതി അലൽ ഹാലില്ലതി ഫറഖ്തുകി അലൈഹ, ഞാൻ പോകുമ്പോൾ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിൽ തന്നെയാണോ നീ ഇപ്പോഴും ഇരിക്കുന്നത്, നീ ഇപ്പോഴും ദിക്കർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണോ? അവർ പറഞ്ഞു, നഅം, അതെ, ഞാൻ അപ്പോൾ ഇരുന്ന ഇരുത്തമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ലഖദ് ഖുൽതു ബഅദകി അർബ കലിമാതിൻ സലാസ മറാത്ത്, നിന്റെ അരികിൽ നിന്ന് പുറത്തുപോയതിന് ശേഷം 4 വാക്കുകൾ ഞാൻ 3 തവണ ചൊല്ലിയിട്ടുണ്ട്. 4 ദിക്കർ 3 തവണ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. ലൗ വസിനത് ബിമാ ഖുൽതി മുൻസുൽ യൗമി ലവജൻതുഹുന്ന, ഇന്ന് സുബ്ഹ് മുതൽ ദുഹാ വരെ നീ ചൊല്ലിയ സിക്റുകൾ, ആ സിക്റുകൾക്ക് പകരമായി അതിനേക്കാൾ ഭാരമുള്ള, മീസാനിൽ ഭാരമുള്ള സിക്റുകളാണ് ഞാൻ ആ ചൊല്ലിയ 4 വാക്കുകൾ. ഞാൻ ആകെ 3 തവണ ചൊല്ലിയിട്ടുള്ളൂ. അപ്പൊ ജുവൈരിയ, നീ അത് ചൊല്ലിയിരുന്നെങ്കിൽ കൂടുതൽ പ്രതിഫലം നിനക്കുണ്ടാകുമായിരുന്നു. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇത്ര നേരം ഇരിക്കണ്ട എന്നല്ല, പക്ഷെ ഇത്ര നേരം ഇരുന്ന സന്ദർഭത്തിൽ നീ ഇപ്പോൾ ചൊല്ലിയ സിക്റിന് പകരം ഞാൻ ചൊല്ലിയ സിക്ർ ചൊല്ലിയിരുന്നെങ്കിൽ എനിക്കത് കൂടുതൽ പ്രതിഫലം നൽകുമായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആ ദിക്കർ അവർക്ക് പറഞ്ഞുകൊടുത്തു, സുബ്ഹാനല്ലാഹി വബിഹംദി അദദ ഖൽഖിഹി വറിദ നഫ്സിഹി വസിനത അർശിഹി. ഇതാണ് പ്രാർത്ഥന. സുബ്ഹാനല്ലാഹി വബിഹംദി, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഞാൻ സ്തുതിക്കുന്നു. എത്ര തവണ? അദദ ഖൽഖിഹി, അല്ലാഹുവിന് എത്ര സൃഷ്ടികളുണ്ടോ അത്രയും തവണ. എത്ര സൃഷ്ടികൾ അല്ലാഹുവിനുണ്ട് അത്ര തവണ ഞാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയെ പരിശുദ്ധപ്പെടുത്തുകയും സുബ്ഹാനല്ലാഹ് എന്ന് പറയുകയും അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? തസ്ബീഹും തഹ്മീദും ഒരുമിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹു എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ്. അല്ലാഹുവിന് എല്ലാ മഹത്തരമായ പൂർണ്ണതകളുടെ വിശേഷണങ്ങളും ഉണ്ട്. ഇത് രണ്ട് കാര്യമാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എത്ര തവണയാണ് ഞാൻ പറയുന്നത്? അദദ ഖൽഖിഹി, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് എത്ര സൃഷ്ടികളുണ്ടോ അത്ര തവണ. എത്ര സൃഷ്ടികൾ റബ്ബിനുണ്ടായിരിക്കും? എത്ര മലക്കുകളുണ്ട്? എത്ര ജിന്നുകളുണ്ട്? എത്ര മനുഷ്യരുണ്ട്? എത്ര പക്ഷികളുണ്ട്? എത്ര വൃക്ഷങ്ങളുണ്ട്? എത്ര നക്ഷത്രങ്ങളുണ്ട്? എത്ര മൺതരികളുണ്ട്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി, അള്ളാഹുവിന് തൃപ്തി വരുവോളം ഞാനത് ചൊല്ലിയിരിക്കുന്നു. വസിനത അർശെ, അള്ളാഹുവിന്റെ അർഷ്, അതിന്റെ ഭാരം എത്രയാണോ അത്രത്തോളം ഞാൻ പറഞ്ഞിരിക്കുന്നു. വമിദാദ കലിമാത്തെ, അള്ളാഹുവിന്റെ സംസാരം, അവന്റെ കലിമാത്തുകൾ അതെത്രയുണ്ടോ അത്രമാത്രം ഞാൻ പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ സംസാരം, അവന്റെ കലിമാത്തുകൾ, വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞതുപോലെ ഭൂമിയിലുള്ള എല്ലാ വൃക്ഷങ്ങളും പേനയാക്കുകയും സമുദ്രത്തിലെ എല്ലാ വെള്ളവും മഷിയാക്കുകയും ചെയ്താലും അള്ളാഹുവിന്റെ കലിമത്തുകൾ എഴുതി തീരുകയില്ല. അതുപോലെ വീണ്ടും വൃക്ഷങ്ങളും അതുപോലെ വീണ്ടും സമുദ്രവും കൊണ്ടുവന്നാലും അള്ളാഹുവിന്റെ കലിമത്തുകൾ എഴുതി തീരുകയില്ല. അപ്പോൾ അത്രമാത്രം വലിയ പ്രതിഫലമുള്ള പ്രാർത്ഥനയാണിത്. നാല് വാക്കുകളാണ് അതിലുള്ളത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാത്തിഹി. ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിൽ ഒരു പാഠമുള്ളത് എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൂടുതൽ ജാമിഅയ, കൂടുതൽ ആശയം ഉൾക്കൊള്ളുന്ന കൂടുതൽ വിശാലമായ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണം. ഉദാഹരണത്തിന്, ഒരാൾക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് മില്യൺ കണക്കിന് നന്മകൾ ഒരാളുടെ ഏടുകളിൽ രേഖപ്പെടുത്തപ്പെടാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുവേ, നീ മുസ്ലിമീങ്ങൾക്കും മുസ്ലിമാത്തുകൾക്കും നീ പുറത്തു കൊടുക്കണം. മുസ്ലിമായ പുരുഷന്മാർക്കും മുസ്ലിമായ സ്ത്രീകൾക്കും നീ പുറത്തു. എത്ര മുസ്ലിമീങ്ങളുണ്ട്? പുരുഷന്മാരും സ്ത്രീകളും എത്ര മുസ്ലിമീങ്ങളുണ്ട്? എണ്ണമില്ലാത്ത പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്. ഒരൊറ്റ നിമിഷത്തെ പ്രാർത്ഥന കൊണ്ട് അവന് മില്യൺ കണക്കിന് പ്രവർത്തനങ്ങൾ അവൻ്റെ ഏടിൽ വരും. അതുകൊണ്ട് ബുദ്ധിമാനായ ഇബാദത്തുകാരൻ ആരാണ്? കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുന്നവനാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ പ്രാർത്ഥന അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ജുവൈരിയ ബിൻത് ഹാരിസ് റളിയല്ലാഹു അൻഹ, അവർ വഫാത്താകുന്നത് ഹിജ്റ 50-ലാണ്. അവർക്ക് 65 വയസ്സുള്ള സന്ദർഭത്തിൽ, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുവൈരിയെ വിവാഹം കഴിച്ചതിലൂടെ ബനുൽ മുസ്തലിഖുകാരിൽ വലിയൊരു വിഭാഗം ആളുകൾ മുസ്ലിമായി എന്നു മാത്രമല്ല, ജുവൈരിയയുടെ പിതാവ് അൽ ഹാരിസ് ഇബ്നു അബി ദിറാർ അദ്ദേഹവും മുസ്ലിമായി. അദ്ദേഹം മുസ്ലിമായി എന്ന് മാത്രമല്ല, അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് ഇസ്ലാമിക പ്രബോധനവുമായി തിരിച്ചു പോവുകയും അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. റസൂലുള്ളയുടെ ഈ വിവാഹം അത് മുസ്ലിമീങ്ങളിലേക്ക് വലിയ അംഗബലം വർദ്ധിപ്പിച്ച കാര്യങ്ങളിലൊന്നാണ്. ഈ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളിൽ നിന്ന് മരിച്ചു വീണത്, ഷഹീദായി വീണത് ഒരൊറ്റ വ്യക്തി മാത്രമാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടതാകട്ടെ അബദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെയാണ്. ഹിഷാം ഇബ്നു സുബാബത്ത് ഇബ്നു ബനി കൽബ് ഇബ്നു ഔഫ് എന്ന വ്യക്തിയാണ്, ഹിഷാം ഇബ്നു സുബാബ എന്ന വ്യക്തിയാണ്, ബനു കൽബുകാരിൽപ്പെട്ട ഹിഷാം ഇബ്നു സുബാബ എന്ന സഹാബിയാണ് ഈ യുദ്ധത്തിൽ മരിച്ചു വീണ ഒരേ ഒരു സഹാബി. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് അൻസാറുകളിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അബദ്ധത്തിൽ മുശ്രിക്കാണ് എന്ന ധാരണയിൽ അബദ്ധത്തിൽ കൊലപ്പെടുത്തി പോയതാണ്, പദപൂർവം ചെയ്തതല്ല. അങ്ങനെ ഈ യുദ്ധത്തിൽ മരിച്ചു വീണ ഏക മുസ്ലിമായ വ്യക്തി ഈ പറഞ്ഞ ഹിഷാം ഇബ്നു സുബാബ എന്ന വ്യക്തി മാത്രമാണ്. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം അബദ്ധത്തിൽ കൊല്ലപ്പെട്ടത് അദ്ദേഹം മക്കക്കാരനാണ്, മുഹാജിറാണ്. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഹിഷാം ഇബ്നു സുബാബയുടെ സഹോദരൻ മിഖ്യസ് ഇബ്നു സുബാബ മദീനയിലേക്ക് വന്നു. അവൻ റസൂലുള്ളയോട് പറഞ്ഞു, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അവൻ മുസ്ലിമായ ആളുകൾക്കിടയിൽ ജീവിച്ചു. റസൂലുള്ളയോട് പറഞ്ഞു, എനിക്ക് എൻ്റെ സഹോദരൻ അവൻ കൊല്ലപ്പെട്ടതിൻ്റെ ദിയത്ത് ലഭിക്കണം. എന്താണ് ദിയത്ത് എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാര തുക, അത് എനിക്ക് ലഭിക്കണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവന് തൻ്റെ സഹോദരൻ്റെ ദിയത്ത് നൽകാൻ ഉത്തരവിടുകയും അവനത് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തക്കം വന്ന സന്ദർഭത്തിൽ ഒത്തുവന്ന ഒരു സന്ദർഭത്തിൽ അവൻ തൻ്റെ സഹോദരനെ കൊലപ്പെടുത്തി അൻസാരികളിൽപ്പെട്ട ആ വ്യക്തിയെ പിന്നിൽ പോയി കൊലപ്പെടുത്തുകയും കൊന്നുകളയുകയും മക്കയിലേക്ക് തന്നെ തിരിച്ച് രക്ഷപ്പെടുകയും ചെയ്തു. ഇവനെ പറ്റിയാണ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മക്കയിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ മക്കം ഫത്ഹിന്റെ സന്ദർഭത്തിൽ, മക്ക വിജയിച്ചടക്കിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഅബയുടെ കില്ലകളിൽ തൂങ്ങി പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ കണ്ടാൽ വരെ കൊന്നുകളയണമെന്ന് കൽപ്പിച്ച വ്യക്തിയാണ് ഈ പറഞ്ഞ മിഖ്യസ് ഇബ്നു സുബാബ. പിന്നീട് മക്കയിൽ കൊല്ലപ്പെട്ട മുശ്രിക്കായി മുർത്തദ്ദായി മരിച്ച മനുഷ്യനാണ് ഈ പറഞ്ഞ മിഖ്യസ് ഇബ്നു സുബാബ. ബനുൽ മുസ്തലിഖുകാരുമായി ഉണ്ടായ യുദ്ധം, ആ യുദ്ധത്തിലെ സംഭവങ്ങൾ കൂടുതൽ പ്രസക്തമാകുന്നത് മുനാഫിക്കുകൾ ഈ യുദ്ധത്തിൽ നടത്തിയ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾക്ക് കാരണമായത്, രണ്ട് കുഴപ്പങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് ഈ യുദ്ധത്തിന്റെ വേളയിൽ മുനാഫിക്കുകൾ വഴിവെച്ചിട്ടുണ്ട്. അത് രണ്ടും വിശുദ്ധ ഖുർആൻ അവതരിക്കാൻ മാത്രം പ്രധാനപ്പെട്ട, ഗൗരവപ്പെട്ട രണ്ട് വിഷയങ്ങളാണ്. ഒന്നാമത്തെ വിഷയം, അത് സംഭവിക്കുന്നത് ബനുൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്ന വഴിമധ്യേയാണ്. റസൂലും സഹാബത്തും മദീനയിലേക്കുള്ള വഴിമധ്യേ വെള്ളമുള്ള ഒരു സ്ഥലത്ത് തമ്പടിക്കുകയുണ്ടായി. അങ്ങനെ അവർ അവിടെ നിൽക്കുന്ന സന്ദർഭത്തിൽ ആളുകൾ വെള്ളമെടുക്കുന്നതിന് വേണ്ടി അവിടെ തിക്കും തിരക്കും കൂട്ടുന്നുണ്ട്. അൻസാരികളിൽപ്പെട്ട ഒരാൾ വെള്ളമെടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട്, മുഹാജിറുകളിൽപ്പെട്ട ഒരാൾ പിന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമെടുക്കുന്ന സന്ദർഭത്തിൽ അൻസാരിയായ ആ വ്യക്തിയുടെ പിന്നിൽ അദ്ദേഹത്തിന്റെ പൃഷ്ഠഭാഗത്തായി മുഹാജിറായ ആ മനുഷ്യൻ കൈകൊണ്ടോ കാലുകൊണ്ടോ അടിച്ചു, തമാശക്ക് ചെയ്തതാണ്. പക്ഷെ അത് അൻസാരിയായ ആ സഹാബിക്ക് പറ്റിയില്ല, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവർക്കിടയിൽ പരസ്പരം സംസാരമുണ്ടായി. അവരുടെ ഒച്ച ഉയർത്തി അവർ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അൻസാരിയായ വ്യക്തി അദ്ദേഹം പറഞ്ഞു, യാ അൽ അൻസാർ, അൻസാറുകളെ ഓടി വരിക എന്ന് പറഞ്ഞു അൻസാറുകൾ അദ്ദേഹം വിളിച്ചു കൂട്ടാൻ തുടങ്ങി. മുഹാജിറായ ഇയാൾ പറഞ്ഞു, യാ അൽ മുഹാജിരീൻ, മുഹാജിറുകളെ നിങ്ങളും ഓടി വരിക എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ അൻസാറുകളും മുഹാജിറുകളും നേർക്കുനേരെ നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉടലെടുത്തു. ഈ ശബ്ദം കേട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ച മുഖവുമായി സഹാബികൾക്കിടയിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ ബാലു ദഅ്വൽ ജാഹിലിയ വഅന ബൈന അദ്ഹുരിക്കും, ഞാൻ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണോ ഈ പറഞ്ഞ ജാഹിലിയത്തിന്റെ പോർവിളികൾ നിങ്ങൾ നടത്തുന്നത്? നോക്കണം നിങ്ങൾ, മുഹാജിർ അൻസാർ എന്നീ രണ്ട് പേരുകൾ അള്ളാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞ പേരാണ്, ഖുർആനിൽ വന്ന പേരാണത്, വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട പേരാണത്. والسابقون الاولون من المهاجرين والانصار والذين اتبعوهم باحسان رضي الله عنهم ورضوا عنه. ഖുർആനിൽ പറഞ്ഞ പേരാണ്. പക്ഷേ ആ പേരുകൾ മുസ്ലിമീങ്ങൾക്കിടയിൽ കക്ഷിത്വം ഉണ്ടാകുവാൻ കാരണമായപ്പോൾ റസൂലുള്ള ആ പേരുകൾ പറഞ്ഞതെന്താ? മാ ബാലു ദഅ്വൽ ജാഹിലിയ, നിങ്ങൾ മുസ്ലിമീങ്ങൾ അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ നിങ്ങൾ പരസ്പരം വിളിച്ചിരുന്ന പോർവിളികൾ, അതാണോ നിങ്ങൾ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഖുർആനിലോ റസൂലിന്റെ ഹദീസിലോ യാതൊരു തെളിവ് വരാത്ത പേരുകൾ ആളുകൾ ഉണ്ടാക്കുന്നു, കക്ഷികളും സംഘടനകളും സംഘങ്ങളും ഗ്രൂപ്പുകളും ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ പേരുകളുടെ പേരിൽ, ആ വ്യക്തിയുടെ പേരിൽ, ആ സംഘടനയുടെ പേരിൽ, ആ നാടിന്റെ പേരിൽ, ആ ഗ്രൂപ്പിന്റെ പേരിൽ, ആ വിഭാഗത്തിന്റെ പേരിൽ, ആ മസ്ജിദിന്റെ പേരിൽ, ആ സ്ഥാപനത്തിന്റെ പേരിൽ ആളുകൾ പരസ്പരം ചേരിതിരിയുകയാണ്. നാം മുസ്ലിമീങ്ങളാണ്, അള്ളാഹുവിന്റെ അടിമകളാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ് എന്ന ബോധ്യം അവർക്കില്ല. എന്നിട്ട് ഞങ്ങൾ ഈ കൂട്ടർ ഇങ്ങനെയാണ്, നിങ്ങൾ ഈ കൂട്ടർ അങ്ങനെയാണ്, അങ്ങനെ പരസ്പരം അടിക്കാനും കക്ഷികളായി തിരിയാനും നമ്മെ ഈ പേരുകൾ, നമുക്ക് ഈ പേരുകൾ കാരണമായിരിക്കുന്നു. ഈ സലഫി എന്നുള്ള പേരാണെങ്കിൽ പോലും കക്ഷിത്വത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട പേരല്ല അത്. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സലഫി എന്ന പേര് അതവർ ഉപേക്ഷിക്കട്ടെ, അതിന് പറയാൻ അർഹതയില്ല. ഞാൻ സലഫിയാണ് എന്ന് പറയുന്നത് ഗ്രൂപ്പിലേക്ക് ചേർത്തിക്കൊണ്ടല്ല, ഖുർആനും സുന്നത്തും സഹാബികൾ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കുന്നവനാണ് ഞാൻ എന്ന അർത്ഥത്തിലാണ്. അതല്ലാതെ ഞാൻ ഇന്ന ഗ്രൂപ്പിൽപ്പെട്ടവനാണ് എന്ന് പറയാൻ വേണ്ടിയല്ല. ഞാൻ അസരിയാണ്, ഞാൻ സലഫിയാണ്, ഞാൻ അഹ്ലു സുന്നത്താണ് എന്നൊന്നും നാം പറയുന്നത് നാം ഒരു ഗ്രൂപ്പിൽപ്പെട്ടവനാണ് എന്ന് പറയാനല്ല, നാം ഒരു ഷെയ്ഖിന്റെ പിന്നിലാണ് എന്ന് പറയാനല്ല. നമുക്കൊരു പണ്ഡിതനിലേക്കും ഒരു ഷെയ്ഖിലേക്കുമല്ല നമ്മൾ ആരെയും ക്ഷണിക്കുന്നത്, അള്ളാഹുലേക്കും റസൂലിലേക്കുമാണ്, കിതാബിലേക്കും സുന്നത്തിലേക്കുമാണ്, ഹക്കിലേക്കാണ്. നമ്മുടെ മുന്നിൽ വലുത് ഹക്കാണ്, വ്യക്തികളല്ല. അയാൾ എത്ര വലുതായാലും, എത്ര വലിയ ഷെയ്ഖായാലും, എത്ര വലിയ പണ്ഡിതനായാലും, എത്ര വലിയ ആളായാലും, ആരൊക്കെ പിൻഗാമികളായി ഉണ്ടെങ്കിലും, നമുക്ക് വ്യക്തികളല്ല നമുക്ക് വലുത്, ഖുർആനും സുന്നത്തുമാണ്, കിതാബും സുന്നത്തും, അതിലേക്കാണ് നാം ക്ഷണിക്കുന്നത്. നമ്മുടെ ദഅവത്ത് ഒരിക്കലും നീ ഇന്ന വ്യക്തിയെ കുറിച്ച് എന്താ പറയുന്നത് നല്ലതാണോ ആ എങ്കിൽ നിന്നെ അടുപ്പിക്കാം, ഇന്ന വ്യക്തിയെ കുറിച്ച് നീ എന്താ പറയുന്നത് മോശമാണ് എങ്കിൽ നിന്നെ ഇവിടെ പറ്റൂല. ഇങ്ങനെ വ്യക്തി കേന്ദ്രീകൃതമല്ല നമ്മുടെ ദഅവത്ത്, സംഘടനാ കേന്ദ്രീകൃതമല്ല, മദ്ഹബ് കേന്ദ്രീകൃതമല്ല, ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ അടിസ്ഥാനം. അതിലേക്കാണ് നമ്മൾ മടക്കി വിളിക്കുന്നത് ജനങ്ങളെ. നോക്ക് നിങ്ങൾ സഹോദര, നന്നായി ചിന്തിക്കുക. നീ യാലൽ മുഹാജിരീൻ, യാലൽ അൻസാർ എന്ന വാക്കിനെ റസൂലുള്ള ജാഹിലിയത്തിന്റെ വിളി എന്ന് വിളിച്ചിട്ടുണ്ട് എങ്കിൽ, നമ്മൾ ഇന്ന് നമുക്കിടയിൽ നിശ്ചയിക്കുന്ന പല വിളികളും പല പേരുകളും പല ഗ്രൂപ്പുകളും എന്തുമാത്രം ഗൗരവത്തിലായിരിക്കും റസൂലുള്ള വിളിച്ചിട്ടുണ്ടായിരിക്കുക, അതിനൊക്കെ ഗൗരവത്തിലായിരിക്കും നബി കണ്ടിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് കക്ഷിത്വം എന്നത് നമ്മൾ ഇല്ലാതെ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യം, നമ്മൾ നന്നായി പരിശോധിക്കണം. ചില ആളുകൾ പറയും എനിക്ക് ഹിസ്ബിയത്തില്ല. സഹോദര, നിനക്കറിയുമോ എത്രമാത്രം സൂക്ഷ്മമായ കാര്യമാണ് ഹിസ്ബിയത്ത് എന്നത്, കക്ഷിത്വം എന്നത്, അസബിയത്ത് എന്നത്? സഹാബികളിലേക്ക് വരെ അറിയാതെ കടന്നു വന്ന കാര്യമാണത്. നീ എത്ര എളുപ്പത്തിലാണ് എനിക്ക് ഹിസ്ബിയത്തില്ല എന്ന് പറയുന്നത്? നീ നന്നായി ശ്രദ്ധിക്കുക, മനസ്സിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അത് കയറി വരാൻ സാധ്യതയുള്ള റിയാഇന്റെ സുമഅത്തിന്റെ ഷിർക്കുൻ അസ്ഹറിന്റെ വഴികളിൽ പെട്ടതാണ്. അള്ളാഹുവിന് വേണ്ടിയല്ലാതെ കക്ഷികൾക്ക് വേണ്ടിയാവുക എന്നത്. അതുകൊണ്ട് അല്ലെ അള്ളാഹു പറഞ്ഞു, ഫല തുസക്കു അൻഫുസക്കും, നിങ്ങൾ ആരും സ്വയം പരിശുദ്ധപ്പെടുത്താൻ നിൽക്കേണ്ടതില്ല. അതെ, നാം ഹിസ്ബിയത്ത് ഇല്ലാത്തവരാകണം, പക്ഷെ അവകാശവാദങ്ങളിലേക്ക് മാത്രം അത് പോകാൻ പാടില്ല. നിനക്ക് ഹിസ്ബിയത്ത് ഉണ്ട്, എനിക്ക് ഹിസ്ബിയത്ത് ഇല്ല എന്ന് പറയാനല്ല, നമ്മൾ പരസ്പരം പരിശോധിക്കാനാണ് അത്. ആ കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നാളെ റബ്ബിന്റെ അടുക്കൽ നാം പ്രവർത്തിച്ച പല പ്രവർത്തനങ്ങളും ഒരു വിലയുമില്ലാത്ത, വെയിറ്റില്ലാത്ത, ഭാരമില്ലാത്ത ധൂളികളായി മാറുന്നത് നാം നോക്കി നിൽക്കേണ്ടി വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ ബാലു ദഅ്വൽ ജാഹിലിയ, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? അപ്പോൾ സഹാബികൾ കാര്യം പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, ദഅ്വഹാ ഫഇന്നഹാ മുൻതിന, നിങ്ങൾ ഈ ജാതി വർത്തമാനങ്ങൾ ഉപേക്ഷിക്കുക. അൻസാറുകൾ മുഹാജിറുകൾ ഇങ്ങനെ കക്ഷിയാവാതിരിക്കുക. ദഅ്വഹ, നിങ്ങളത് ഉപേക്ഷിക്കുക. ഫഇന്നഹാ മുൻതിന, അത് ചീഞ്ഞു നാറുന്നതാണ്. ഇങ്ങനെ വിളിക്കുക എന്നത് മുൻതിന, അത് വൃത്തികെട്ടതാണ്. ഈ ശബ്ദം ശ്രവിക്കുക മുസ്ലിമീങ്ങളായ ഓരോ സഹോദരന്മാരോടും നമുക്ക് പറയാനുള്ളത്, സഹോദര, ഈ കക്ഷിത്വം നീ ഉപേക്ഷിക്കുക, ഈ ഗ്രൂപ്പിസം നീ ഒഴിവാക്കുക. ആളുകൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി, ഉസ്താദുമാർക്ക് വേണ്ടി, പണ്ഡിതന്മാർക്ക് വേണ്ടി, നേതാക്കന്മാർക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടിയുള്ള കക്ഷികളാവുക. അള്ളാഹു പറഞ്ഞതുപോലെ, അള്ളാഹുവിന്റെ സഹായികളാവുക, റസൂലുള്ളയുടെ സഹായികളാവുക, അള്ളാഹുവിന്റെ ഹിസ്ബായി മാറുക, അള്ളാഹുവിന്റെ ഗ്രൂപ്പ്. ഈ ദുനിയാവിലുള്ള ഒരാളുടെ ഗ്രൂപ്പ് ആവേണ്ടതില്ല, ഒരാളുടെ ടീമായി മാറേണ്ടതില്ല, ഒരു കക്ഷിയുടെയും സംഘടനയുടെയും ഒരു ഗ്രൂപ്പിന്റെ ആളായി മാറേണ്ടതില്ല. അള്ളാഹുവിന്റെ ആളാവുക. എന്താ അള്ളാഹുവിന്റെ ആൾ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവാണ് അവന്റെ നോട്ടം. അള്ളാഹുവിലേക്കാണ് അവൻ നോക്കുന്നത്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവനാണോ? അവനും ഇഷ്ടപ്പെട്ടവനാണ്. അവനോട് എതിർത്ത് നിൽക്കുന്നവനാണെങ്കിലും, അവന്റെ ഉസ്താദിനെ ചീത്ത വിളിക്കുന്നവനാണെങ്കിലും, അള്ളാഹുവിനോട് എതിരാണോ? അവന്റെ ഉസ്താദിന്റെ വലങ്കയ്യോ അവന്റെ നേതാവിന്റെ വലങ്കയ്യോ ആയിട്ട് കാര്യമില്ല, അവന്റെ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ട് കാര്യമില്ല. അള്ളാഹുവിന് വെറുക്കപ്പെട്ടവനാണെങ്കിൽ അവന് വെറുക്കപ്പെട്ടവനായിരിക്കണം. അള്ളാഹുവാണ് നമ്മുടെ, അള്ളാഹുവിന്റെ ഇഷ്ടമാണ് നമ്മുടെ തുലാസ്. നമുക്ക് കാര്യങ്ങളെ അളന്നു മനസ്സിലാക്കാനുള്ള കാര്യം, ദഉഹാ ഫഇന്നഹാ മുൻതിന, നിങ്ങളത് ഉപേക്ഷിക്കുക, അത് ചീഞ്ഞു നാറുന്നതാണ്. നെച്ചൻ എന്ന് പറഞ്ഞാൽ ചീഞ്ഞു നാറുന്നതിനാണ് നെച്ചൻ എന്ന് പറയുക. ഫഇന്നഹാ മുൻതിന. എന്നിട്ട് റസൂലുള്ള പറയുന്നു, ലിയൻസുർ അർറജുലു അഖാഹു ളാലിമൻ ഔ മദ്ലൂമ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സഹോദരനെ അവൻ അതിക്രമിയാണെങ്കിലും അതിക്രമിക്കപ്പെടുന്നവനാണെങ്കിലും സഹായിക്കുക. നിന്റെ സഹോദരൻ, നിന്റെ കൂട്ടുകാരൻ അവൻ അതിക്രമിയാകട്ടെ, അതിക്രമിക്കപ്പെടുന്നവനാകട്ടെ, നിങ്ങൾ അവനെ സഹായിക്കുക. ചില റിവായത്തുകൾ സഹാബികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഹാദ ളാലിം, ഹാദ ഹാദൽ മദ്ലൂം, ഫമാ ബാലു ളാലിം, അള്ളാഹുവിന്റെ റസൂലെ, അതിക്രമിക്കപ്പെട്ടവനെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഉപദ്രവിക്കപ്പെടുന്നവനെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഉപദ്രവിക്കുന്നവനെ സഹായിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ത്? റസൂലുള്ള പറഞ്ഞു, ഫഇൻ കാന ളാലിമൻ ഫലിയൻഹ, അതിക്രമിക്കുന്നവൻ അവന്റെ കൈപോയി നീ പിടിക്കുക, അത് അവനെ സഹായിക്കലാണ്. അതിക്രമിക്കുന്നവനോട് നീ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറയും, അത് അവനെ സഹായിക്കലാണ്. فإنه له نصرة أذ أونا السحائي كلام وإن كان مظلوما فلينصره أونا ذكر مكة بردنا من أنك أونا السحائي كلام مهاجر أنا أنصار أنا يقروب وكيت الله سحائي كلام أنصاري أنك أونا أنا ذكر مكة بردنا أنك المهاجر سحائي كلام مهاجر آي ورثنا أنا ظلم جيئنا أنك المهاجر أقل أونا كيكو ويبدي كلام أدان يدارة تلو الإسلام للسحائي നോക്കൂ നിങ്ങൾ, ഇതാണ് നാട്ടിന്റെ പേരിലോ അല്ലെ, നമ്മൾ നാട്ടിൽ വേറെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, പിന്നെ വിദേശത്തോ മറ്റോ പോയി കഴിഞ്ഞാൽ, നമ്മളെ റൂമിൽ താമസിക്കുന്നതിന് തോണ്ടിക്കഴിഞ്ഞാൽ, ആ ഇന്റെ റൂമിൽ താമസിക്കുന്നതിന് തൊടാൻ അവൻ ആരാണ്? എന്റെ മുമ്പ് ഗ്രൂപ്പായിട്ട് ഇറങ്ങാൻ അവനാണോ ഗുൽമ ചെയ്തത്? ഇവനാണോ അതിക്രമി? അല്ലേ, നമ്മൾ കോഴിക്കോട്ടുകാരെ തടയാൻ ആരാണുള്ളത്? കേരളക്കാരെ തടയാൻ ആരാണുള്ളത്? ഇന്ത്യക്കാരെ തടയാൻ ആരാണ്? ഈ അസബീയത്ത് നമുക്ക് വേണ്ടതില്ല. എന്റെ സംഘടനയിൽപ്പെട്ടവന് ചോദിക്കാൻ ആരാണുള്ളത്? എന്റെ ഗ്രൂപ്പിൽപ്പെട്ടവന് ചോദിക്കാൻ? ഇതല്ല നമ്മുടെ അടിസ്ഥാനം. അവൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ? നിന്റെ കൂട്ടുകാരനുണ്ട്, വാപ്പയാവട്ടെ, നിന്റെ ഉമ്മയാവട്ടെ, നിന്റെ അനിയനാവട്ടെ, നിന്റെ ഏഷനാവട്ടെ, നിന്റെ സഹോദരനാവട്ടെ, ആരാകട്ടെ, അതാണ് നോക്കേണ്ടത്. ഈ അസബീയത്ത് നമ്മെ ബാധിക്കാൻ പാടില്ല. റസൂലുള്ളയുടെ ഉപദേശമാണിത്. അങ്ങനെ ഈ സംഭവം അവസാനിച്ചു. മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഇടയിൽ ചെറിയ വർത്തമാനമുണ്ട്, അത് അവസാനിച്ചു. ഈ സംഭവം മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ ലഅനഹുല്ലാഹ് അവന്റെ അരികിലെത്തി. ഈ വാർത്ത അവൻ റസൂലുള്ളയുടെ ഒപ്പമുണ്ട്, നബിയുടെ സൈന്യത്തിലുണ്ട്. അവന്റെ ചെവിയിൽ ഈ വാർത്തയെത്തി. അവൻ
ദേഷ്യം പിടിച്ചു.
അവന്റെ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകൾ അവരോടായി അവൻ പറഞ്ഞു,
അവഖദ് ഫഅലൂഹ,
ഓ മക്കാർ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയല്ലേ. മുഹാജിറുകളാണ് എന്ന് പറയുന്ന ഈ കൂട്ടർ നമുക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയല്ലേ.
ഖദ് നഫറൂന വകാസറൂന ഫീ ബിലാദിന,
മദീനയിൽ അഭയാർത്ഥികളായി വന്ന് ഇവർ ഇപ്പോൾ നമ്മളെക്കാൾ കൂടുതലായിട്ടുണ്ട്. ഇതെല്ലാ നാട്ടിലും വരുന്ന അർത്ഥനാണ്. കേരളക്കാരിങ്ങനെ കുറച്ച് ഞാൻ പറയും, എവിടെ ബംഗാളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മനുഷ്യന്മാരെ കാണുന്നത് ഇത്തരം അതിർവരമ്പുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായി മാറുക എന്നത് അസബിയസാണ്. ഇത് മുനാഫിഖിന്റെ സ്വഭാവങ്ങളിൽ പെട്ടത് കൂടിയാണ്. അവന് ദീൻ കൂടി അവന്റെ കാരണമായി മാറിയിട്ടുണ്ടെന്ന് മാത്രം. അറബികൾക്ക് അവൻ അനറബിയാണ്, എന്താ അജ്നബി. അള്ളാഹുവിന്റെ അടുക്കൽ അജ്നബിയില്ല, അറബിയില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹനെ സൂക്ഷിക്കുന്നവൻ അവന് അറബി അലിഫുബാവ് വായിക്കാൻ അറിയാത്തവനാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ അവൻ ആദരിക്കപ്പെട്ടവനാണ്. അറബി മുഴുവൻ നല്ലോ പഠിച്ചവനാണ് എങ്കിലും, ഖുറൈശി കുടുംബത്തിൽ ജനിച്ചവനാണ് എങ്കിലും, അള്ളാഹുവിനെ സൂക്ഷിക്കാത്തവനാണെങ്കിൽ അവന് 5 പൈസന്റെ വിലയില്ല.
Whoa.